പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ വീണ്ടും ആയിരിക്കുകയാണ്. നാം സാധാരണ ചിന്തിക്കാറുള്ള ഒരു വാക്യമുണ്ട്, വളരെ പാസീവായിട്ടാണ് നാം ആ വാക്യം പലപ്പോഴും എടുക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം ആ വാക്യം കുറച്ചുനാൾ മുൻപ് വേറൊരു കോണ്ടെക്സ്റ്റിലത് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാനിടയായി. അപ്പോഴെനിക്ക് മനസ്സിലായത് ആ വാക്യത്തിന് ഇത്രമാത്രം അർത്ഥമുണ്ട് എന്നൊരു ബോധ്യം വന്നത് അപ്പോഴാ. കേൾക്കാവല്ലോ അല്ലേ? ബാക്കിൽ കേൾക്കാവോ? ഓക്കെ, കുറച്ചും കൂടെ വോളിയം കൂട്ടണം, കുറച്ചും കൂടെ വോളിയം കൂട്ടണം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 26-ാമത്തെ അധ്യായം,
അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതിന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം.
ഓക്കെ, ഇവിടെ സാധാരണ നാം ശ്രദ്ധിക്കാറില്ലാത്ത ഒരു പദപ്രയോഗമുണ്ട് അവിടെ. When he had taken a cup and given thanks, കർത്താവ് അപ്പം ആ പാനപാത്രം എടുത്തിട്ട് നന്ദി പറഞ്ഞു. ജീസസ് ടുക്ക് സം ബ്രെഡ് ആൻഡ് ആഫ്റ്റർ എ ബ്ലെസ്സിംഗ് ഹി ബ്രോക്ക് ഇറ്റ്. കർത്താവ് അപ്പം എടുത്തു, ആ പാനപാത്രം എടുത്തിട്ട് കർത്താവ് പറഞ്ഞു, പിതാവേ നന്ദി, താങ്ക് യു ലോർഡ്. വൈ? നാം എല്ലാ പ്രാവശ്യവും കർത്തൃമേശയിൽ കേൾക്കുന്ന ഒരു വാക്യമാ. എന്താ ആ നന്ദിയുടെ അർത്ഥം? ഒരാചാരമെന്ന മട്ടിൽ കർത്താവ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണോ? സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ള, നമ്മളെപ്പോഴും സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്, നാം ആരെന്ത് തന്നാലും നമ്മൾ എന്ത് ചെയ്യും? നന്ദി പറയും, താങ്ക് യു. അതാണോ കർത്താവ് അവിടെ പറഞ്ഞേ? അതോ അതിന്റെ അപ്പുറത്ത് ആ താങ്ക്സിന് ഒരു വിലയുണ്ടോ? തന്റെ മരണത്തിന്റെ തൊട്ടു മുൻപിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പിതാവ് തരുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഈ പാനപാത്രമെടുത്തുയർത്തിയപ്പോൾ കർത്താവ് പിതാവ് തന്ന ആ പാനപാത്രത്തിനുള്ള നന്ദിയായിരുന്നു. തന്റെ കഷ്ടതയുടെ പാനപാത്രം തന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുകയാ. ഇതിനുശേഷം, ഈ അന്ത്യത്താഴത്തിന് ശേഷം നേരെ ഗദശമനത്തോട്ടത്തിലേക്കാ പോകുന്നേ. അവിടുന്ന് നേരെ കാൽവരിയിലേക്ക്. വരുന്ന 24 മണിക്കൂർ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായും ശാരീരികമായും, അതുമാത്രം അതിനേക്കാൾ അപ്പുറമായും ആത്മീയമായും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ വേർപെടാൻ പോകുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മുഴുജീവിതത്തിലെയും ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡേ. 24 hours. അനേക കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെടാൻ പോവുകയാണ്. റോമൻ പടയാളികളുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ പോവുകയാണ്. തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെടാൻ പോവുകയാണ്. ഇതുവരെയും കേൾക്കാത്ത നിന്ദാവചനങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഒരിക്കൽ പിശാച് രഹസ്യമായിട്ടാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക എന്ന് പറഞ്ഞെങ്കിൽ പിശാചിപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മനുഷ്യരിലൂടെ പരസ്യമായി പറയാൻ പോവുകയാ, നീ ദൈവപുത്രനെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങിയവാ. തന്റെ ഐഡന്റിറ്റി പരസ്യമായി ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാ എന്ന് പറഞ്ഞാൽ, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി യേശു ഏറ്റവും ലോ പോയിന്റിലേക്ക് വരാൻ പോകുന്ന സമയം. പക്ഷെ അതിൻ്റെ തൊട്ട് മുൻപിൽ കർത്താവിന് ആ പാനപാത്രമെടുത്ത് ഉയർത്തിയിട്ട് പറയാനുള്ളൊരൊറ്റ കാര്യം ഇതാണ്, താങ്ക് യു ലോർഡ്, പിതാവേ നന്ദി, പിതാവേ നന്ദി, നീ തരുന്ന പാനപാത്രത്തിനായിട്ട് നന്ദി, നീ എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഈ കഷ്ടതയ്ക്കായിട്ട് നന്ദി. ഇനി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതിനു മുൻപ് യേശു എപ്പോഴാണ് ഇതുപോലെ ഒരു നന്ദി പറഞ്ഞതെന്ന്? എടുക്കണ്ട, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അഞ്ചപ്പം എടുത്തപ്പോഴും ഉടനെ കർത്താവ് എന്തു ചെയ്തു? നന്ദി പറഞ്ഞു. ആ അപ്പം കർത്താവ് അതെന്ത് ചെയ്തു? അത് മുറിച്ചു. എന്തുകൊണ്ടാണ് കർത്താവ് അവിടെയും നന്ദി പറഞ്ഞേ? അതിനുശേഷമാ ആ യോഹന്നാൻ 6-ലെ തന്റെ പ്രധാനപ്പെട്ട പ്രസംഗം, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കാതിരിക്കുകയും കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നിത്യജീവനില്ല എന്ന് പറയപ്പെടുന്ന ഭാഗം എന്റെ താഴേക്ക. അപ്പോൾ അവിടെയും ആ അപ്പമെടുക്കുമ്പോൾ കർത്താവിന്റെ കാര്യം അറിയാം. ഈ അപ്പം മുറിക്കപ്പെടുന്നത് പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും. അത് ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. തന്റെ ജീവിതത്തിലൂടെ പിതാവ് ചെയ്യാൻ പോകുന്ന, താൻ ഇല്ലാതെയായി പോകുമെങ്കിലും പിതാവ് അതിലൂടെ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുമ്പോൾ അനേക ഗോതമ്പ് മണികൾ എഴുന്നേൽക്കുന്ന ജീവിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് സ്വർഗത്തിലെ പിതാവിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, പിതാവേ നിനക്ക് നന്ദി. നാം ഇതിന്റെ മുൻപിൽ വളരെയധികം സമയം ഇരിക്കേണ്ട ഒരു കാര്യമാണ്. പിതാവിന്റെ ഹിതത്തിന്റെ മുൻപിൽ സമ്പൂർണമായി അർപ്പണം ചെയ്ത യേശു കർത്താവ്. യേശുവിന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല കേട്ടോ. യേശുവിന്റെ മനസ്സിൽ ഒരു ശിശുവിനെ പോലെയാണ് യേശു. ഒരു ശിശുവിനെ പോലെ. കാരണം ഒരു ശിശുവിനെ പോലെ തന്റെ പിതാവിന്റെ ഹിതം മാത്രം ആരായുന്ന യേശു. അത്രയും ശിശുസഹജമായ മനോഭാവമുള്ള ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിതാവിന്റെ ഹിതത്തിന് മാത്രം സമ്പൂർണമായി സമർപ്പിക്കുന്ന യേശു. അത് ഒരു ഡിഫിക്കൽട്ട് പാത്താ. പക്ഷേ എങ്കിലും പിതാവിന് നന്ദി പറയാനായിട്ട് യേശു ആ സമയമെടുത്തത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ കൂടെ തീർന്നില്ല ശരിക്കും ആ ഭാഗം. നമ്മൾ അവസാനിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. നോക്കുക, തന്റെ ക്രൂശുമരണത്തിന്റെ മുൻപ് ആ പാനപാത്രം, തന്റെ ക്രൂശുമരണത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആ അപ്പവും പാനപാത്രവും എടുത്തിട്ട് നന്ദി പറയുന്ന യേശു കർത്താവ് ആ ശുശ്രൂഷ അവസാനിക്കുന്നത് ഒരു സ്തോത്രഗീതവുമായിട്ടാണ്. പിന്നെ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. അമേസിങ്. എന്താ അത്? എന്തുകൊണ്ടാ ഒരു വ്യക്തിക്ക് തന്റെ ക്രൂരമായ മരണത്തിന്റെ മുൻപിൽ, താൻ അനുഭവിക്കാൻ പോകുന്ന മാനസിക വ്യഥകളുടെ മുൻപിൽ, താൻ അനുഭവിക്കാൻ പോകുന്ന നിത്യത മുതൽ നിത്യത വരെ നിത്യനായ പുത്രൻ എന്ന് അവൻ അറിയപ്പെടുന്ന ഇറ്റേണൽ സൺ, ചില സമയങ്ങൾ പിതാവുമായുള്ള ബന്ധം ക്രൂശന്മേൽ വെച്ച് മാറ്റപ്പെടാൻ പോവുകയാ എങ്കിലും അവനൊരു നന്ദിയുടെ വാക്കുണ്ടായിരുന്നു, അവനൊരു സ്തോത്രഗീതമുണ്ടായിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പിതാവിന്റെ ഹിതത്തിന്റെ മുൻപിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഏകാഗ്രഹൃദയം. അതാ അവനെ വ്യത്യസ്തനാക്കിയത്, അതാ അവന്റെ ജീവിതത്തെ ഗ്ലോറിയസ് ആക്കിയത്. അവന്റെ അച്ചീവ്മെന്റ്സ് ഒന്നും അവന്റെ അച്ചീവ്മെന്റ്സ് അല്ല, അവന്റെ അച്ചീവ്മെന്റ്സ് എല്ലാം പിതാവിന്റെ ഹിതത്തിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടതാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എനിക്ക് എന്നെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാ, എന്റെ പിതാവാ. അവന്റെ ഐഡന്റിറ്റി കണ്ടെത്തിയത് അവന്റെ പിതാവില. അവന് വേറൊന്നും ചെയ്യാൻ ആഗ്രഹിച്ചു, സ്വന്തമായി ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല. അവനൊരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, പിതാവിന്റെ ഹിതം പൂർണമായും നിറവേറ്റണം. ദാറ്റ് ഈസ് ജീസസ്. ഇതൊന്ന് തിരിച്ചറിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാൻ പറ്റുള്ളൂ. ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം നാം എപ്പോഴും നമ്മുടേതായ അച്ചീവ്മെന്റ്സിൽ, നമ്മുടേതായ പെർഫോമൻസിൽ, നമ്മുടേതായ ഉയർച്ചയിൽ, ഇതിലൊക്കെയായിരിക്കും നമ്മുടെ ഹൃദയം കലങ്ങിക്കുരുങ്ങി കിടക്കുന്നത്. അതുകൊണ്ട് അനേകർ തൃപ്തരല്ലാത്തതിൻ്റെ കാര്യം അതാ. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എൻ്റെ 17-ാം അധ്യായം യേശു പറഞ്ഞ ഒരു ചെറിയ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു ഉപമ എന്ന് വേണേൽ പറയാം. Luke 17:7-10, 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.
നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിന് ഇരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ച് കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവീൻ.
ഓക്കെ, ലൂക്കിനെ ബരുത സുവാർത്ത 17:17-10. ഇവിടെ കർത്താവ് മനോഹരമായൊരു ഒരു സംഭവം, ഉപമ, അല്ലെങ്കിൽ കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഒരു വയലിൽ ഉഴുകിയോ മേയ്ക്കുകയോ ചെയ്യുന്ന ദാസൻ, എ സ്ലേവ് ഈസ് പ്ലോയിങ് ഓർ ടെൻഡിങ് ഷീപ്പ്. അവൻ തന്റെ വേല കഴിഞ്ഞിട്ട് വരികയാ. നിങ്ങൾക്കറിയാമോ, വേല കഴിഞ്ഞിട്ട് വരുന്ന ഒരുവന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. വേല കഴിഞ്ഞിട്ട് വരുന്ന ഒരുവന് കൂലിക്കുള്ള അവകാശമുണ്ട്. ജോലി കഴിഞ്ഞ് വരുന്ന ഒരുവന് അവന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. കാരണം എന്താ? അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് വരികയാണ്. അതുകൊണ്ട് അവന് റൈറ്റ് ഉണ്ട്. എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അവനെ കഴിക്കാൻ, റെസ്റ്റ് ചെയ്യാൻ, കൂലി കിട്ടാൻ, ഇതിനെല്ലാം അവന് റൈറ്റ് ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റിലാ യേശു പറഞ്ഞത്. എന്നാൽ യജമാനൻ, will he not say to him, prepare something for me to eat and properly clothe yourself and serve me while I eat and drink, and afterward you may eat and drink. He does not thank the slave because he did the things which were commanded, does he? നോക്കുക, പക്ഷെ ഇസ്രായേലിന്റെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേകത, അവിടെ ദാസനായി വിളിക്കപ്പെട്ടവന് അവകാശങ്ങളില്ല. സാധാരണ ജോലി കഴിഞ്ഞ് വരുന്നവന് ഈ അവകാശങ്ങളെല്ലാം ഉള്ളപ്പോഴും ഇസ്രായേലിന്റെ കാര്യപരിപാടിയിൽ ഒരുവൻ അടിമയാണെങ്കിൽ അവന് യാതൊരുവിധ അവകാശങ്ങളുമില്ല. അവന് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യജമാനൻ ഒരിക്കലും ഒരു താങ്ക്സ് അവനോട് പറയത്തില്ല. താങ്ക്സ് പറയത്തില്ലെന്ന് മാത്രമല്ല, പിന്നെന്ത് ചെയ്യും? അവനോട് പറയും, നീ ആദ്യം ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് ഈ ഭക്ഷണമൊക്കെ ഒന്ന് വിളമ്പി, ഒന്ന് സെർവ് ചെയ്യ, അതിനുശേഷം നീ പോയി ഭക്ഷണം കഴിക്കുക. ഒരു മനോഭാവത്തെക്കുറിച്ച് കർത്താവോട് സംസാരിക്കുക. എന്റെ 10-ാം വാക്യത്തിലാണ് അതിന്റെ കീ. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ. വി ആർ അൺവർത്തി സ്ലേവ്സ്. വി ഹാവ് ഡൺ ഓൺലി ദാറ്റ് വിച്ച് വി ഓട്ട് ടു ഹാവ് ഡൺ. സോ ഞങ്ങളെ നമ്മൾ ആദ്യം തിരിച്ചറിയണം, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അവകാശപ്പെടാനായിട്ട് ഒന്നുമില്ല. ഇതാദ്യം തിരിച്ചറിയണം. ഈ ബാലപാഠം മനസ്സിലാക്കാത്ത ഒരാൾക്ക് പോലും ആത്മീയമായിട്ട് ഒരടി പോലും വെക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും, റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, പാപത്തിന്റെ അടിമകളായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ പിശാചിന്റെ അടിമകളായിരുന്നു. ഇതാണ് നമ്മളുടെ ഇത്രയും വർഷം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു മനുഷ്യന്റെ മുഴുവീവിതവും എടുത്തുവച്ചാൽ പറയാവുന്ന രണ്ട് ക്വാളിറ്റി ഇതാ: ഒന്ന്, പാപത്തിന്റെ ദാസൻ അടിമ; രണ്ട്, പിശാചിന്റെ അടിമ. പാപത്തിന്റെ അടിമയായിരുന്ന നമ്മെ, പിശാചിന്റെ അടിമയായിരുന്ന നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങുമ്പോഴും നമ്മൾ ആരാന്നറിയാമോ? നമ്മൾ അപ്പോഴാരാ? ഒരു ട്രാൻസ്ഫർ നടന്നു. എന്താ ട്രാൻസ്ഫർ? പാപത്തിന്റെ അടിമയായിരുന്ന നമ്മളിപ്പോൾ, അല്ലെങ്കിൽ പിശാചിന്റെ അടിമയായിരുന്ന നമ്മളിപ്പോൾ ആരുടെ അടിമയായി മാറി? ആരുടെ അടിമയായി? യേശു കർത്താവിന്റെ അടിമയായി. എന്താ യേശു കർത്താവിന്റെ അടിമയായി മാറി എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ലീഗലി പറയുമ്പോൾ അർത്ഥം ഇതാണ്: വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ ആരാ? ആരാ? അടിമയാ. നമ്മളെ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മൾ ആരാ? അടിമകളാ. പക്ഷേ ഈ യജമാനൊരു പ്രത്യേകതയുണ്ട്. അവൻ നമ്മെ അടിമകളാക്കിയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന യജമാനല്ല. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിവീൻ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മളിനി നമ്മൾ ആരുടെ അല്ല, നമ്മൾ നമ്മുടെ സ്വന്തമല്ലെന്ന്. നമ്മൾ കർത്താവിന്റെ അടിമയാ. പക്ഷേ നമ്മുടെ യജമാനന് നമ്മോട് കരുണയുള്ളത് കൊണ്ട് അവൻ നമ്മെ അടിമയായിട്ടല്ല നമ്മെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാ? അവൻ നമ്മെ സ്വതന്ത്രനാക്കാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവിടെയാണ് യേശു പറഞ്ഞത്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്നത്രേ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാർ നമ്മെ വിളിക്കാൻ മനസ്സുള്ള കർത്താവ്. പക്ഷെ നമ്മൾ ആരാ? മറന്നു പോകരുത്, നമ്മൾ അപ്പോൾ അടിമകളാ സഹോദരങ്ങളെ. കാരണം അടിമകളായതിന്റെ കാര്യം, പണ്ടേ അടിമകളായിരുന്നു. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ആരുടെയും അടിമകളല്ല. യേശു പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാ. എന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്ര. ഹല്ലേലൂയ. അവൻ നമ്മളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഒരു മനോഭാവം എഴുതി വെച്ചിരിക്കുക എന്താണെന്നറിയാമോ? ഈ ഒന്നാമത്തെ കാര്യം, ഈ വിളിച്ചിരിക്കുന്നത് യജമാനന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യജമാനന്റെ വയലിലേക്കാ വിളിച്ചിരിക്കുന്നേ, യജമാനന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാ വിളിച്ചിരിക്കുന്നേ. ഈ യജമാനന്റെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് സാധാരണ നമ്മൾ ഒരു പറയല്ലോ, നാടൻ ഭാഷ പറഞ്ഞാൽ, നമ്മൾ രണ്ട് കോളറൊക്കെ മുകളിലോട്ടൊന്ന് പൊക്കി വെച്ചിട്ട് നമ്മൾ പറയും, ഇന്ന് എന്ത് ചെയ്തു? ഇന്ന് രണ്ടാത്മാക്കളെ നേടി. ഇന്ന് എന്ത് ചെയ്തു? ഇന്ന് രണ്ടുപേരോട് ഇച്ചിരി ആത്മീയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റി. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുക, ഈ മനോഭാവം പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നേ. പിന്നെന്താ മനോഭാവം? ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ഒരൊറ്റ കാര്യം മാത്രമാ, എന്താണെന്നറിയാമോ? ആ യജമാനനെ വീണ്ടും ശുശ്രൂഷിക്കുവാൻ അരകെട്ടിയ ദാസനായി നിൽക്കുക. കാരണം എന്താണെന്നറിയാമോ? എത്ര വയലിലെ ശുശ്രൂഷ ചെയ്താലും, രണ്ട് ശുശ്രൂഷ പറഞ്ഞു, ഒന്ന് വയലിൽ എന്ത് ചെയ്യ, പ്ലൗ ചെയ്യ, മറ്റൊന്ന് ആടിനെ ടെൻഡ് ചെയ്യുക, മേയ്ക്കുക. ഏതൊക്കെയാണെന്നറിയ രണ്ട് ശുശ്രൂഷ? വയൽ പ്ലൗ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞാനത് സുവിശേഷ വേലയോടെ നിർമ്മിച്ചോട്ടെ. ആടിനെ മേയ്ക്കുന്ന ശുശ്രൂഷ ഞാനൊരു ഒരു 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 ചർച്ചിലിന്റെ മിനിസ്ട്രിയോടൊന്ന് ഓർമ്മിച്ചോട്ടെ. രണ്ട് മിനിസ്ട്രിയാ ഇത്, രണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മിനിസ്ട്രിയും ഉള്ളത് കേട്ടോ. ഒരു ദൈവവൈദ്യം രണ്ട് മിനിസ്ട്രിയാ ഉള്ളേ. ഒന്ന് ഒന്നെന്താ, സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ. രണ്ട്, ചർച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട ശുശ്രൂഷ. ഈ രണ്ടുമല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, രണ്ടേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് ചെയ്യുന്നുകൊണ്ടുണ്ടല്ലോ നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാകത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ എത്ര അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് തൃപ്തി വരണമെങ്കിൽ ഒരൊറ്റ സ്ഥലത്തെ തൃപ്തിയുള്ളൂ. എവിടെന്നറിയാമോ? അരകെട്ടി യജമാനനെ സേവിക്കുമ്പോൾ, യജമാനനെ ശുശ്രൂഷിക്കുമ്പോൾ, അവിടുത്തെ സന്നിധിയിൽ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ, അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ഇഷ്ടമെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ശുശ്രൂഷയിലാണ് നിങ്ങൾക്ക് യഥാർത്ഥ തൃപ്തി ഉണ്ടാകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. വയലിലെ ശുശ്രൂഷ ചെയ്യരുന്നല്ല പറഞ്ഞ്, ആടിനെ ടെൻഡ് ചെയ്യരുന്നല്ല പറഞ്ഞ്, ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം വിവിധ നിലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. പക്ഷേ ഇതെല്ലാം ചെയ്താലും തൃപ്തി വരണമെന്ന ശുശ്രൂഷ ഒരൊറ്റ ശുശ്രൂഷയുള്ളൂ, അത് യജമാനന്റെ സന്നിധിയിൽ യജമാനനെ ശുശ്രൂഷിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവിന് അത് അറിയാമായിരുന്നു സഹോദരങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് മാറുന്ന ആൾക്കാരാ. ഇനി അടുത്തൊരു പടിയിലേക്കാണെന്ന് കടക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേന് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, ഞങ്ങളിപ്പം സുവിശേഷം പറയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ചർച്ചിലും ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളൊക്കെ സാധാരണ ജോലി ചെയ്യുന്നവരാ. സാധാരണ ജോലി ചെയ്യുന്നവരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരെ, അവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു, നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ഞാൻ ക്ഷീണിച്ചായിരിക്കുന്നേ, ഞാൻ തളർന്നായിരിക്കുന്നേ, ഒക്കെ ശരിയാ. പക്ഷേ യജമാനനെ ശുശ്രൂഷിക്കുമ്പോഴാണ് നമ്മുടെ ബലം പുതുകി വരുന്നേ. യജമാനനെ ശുശ്രൂഷിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എപ്പോഴും അതൃപ്തരായിരിക്കും. ശ്രദ്ധിച്ചേ, ജോലിയിൽ നിങ്ങൾക്കൊരു 100,000 പരാതികളുണ്ട്. പക്ഷേ ആ യജമാനന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ യജമാനനെ ശുശ്രൂഷിക്കുമ്പോൾ എല്ലാ പരാതികളോടെ അവസാനിക്കുക. യജമാനന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ യജമാനന് സ്തോത്രഗീതങ്ങൾ പാടുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് തിങ്ങി നിറയുന്നൊരു സന്തോഷം നിങ്ങൾ അറിയുന്നുണ്ടോ? അതാ നിങ്ങളുടെ അവകാശം, അതാ നിങ്ങളുടെ അവകാശം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു മനോഭാവമായിട്ട് ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? യജമാനനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാ. അല്ലെങ്കിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, ആ യജമാനന്റെ ശുശ്രൂഷ, എന്താ യജമാനൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിനുമായിട്ടുള്ളൊരു സമർപ്പണമാ ആദ്യത്തെ കാര്യം. ഈ സമർപ്പണമുള്ളവർക്കേ അതിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നന്ദി പറയാനായിട്ട് പറ്റുള്ളൂ. യേശുവിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ഓരോ സ്റ്റെപ്പുകളും പിതാവിന്റെ ഹിതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന യേശു, പിതാവിന്റെ ഹിതമെന്താണെന്ന് ആരായുന്ന യേശു, പിതാവിനോട് ചോദിക്കുന്ന യേശു, ഈ യേശു. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിന്റെ അവസാന സമയം, തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത്, തന്റെ ഏറ്റവും ലോ പോയിന്റ് എന്ന് പറയാൻ പോകുന്ന സമയത്തും ആ പാനപാത്രം എടുത്ത് നന്ദി പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? കാരണം അതുണ്ടായത് യജമാനോടുള്ള ശുശ്രൂഷയിൽ നിന്നാ. അവിടെയാ പൂർണതയുള്ളത്, അവിടെയാ തൃപ്തിയുള്ളത്, അവിടെയാ പ്രാഗൽഭ്യമുള്ളത്, പ്രാഗൽഭ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അൺവർത്തി സ്ലേവ്സ്, യോഗ്യതയില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഏതാ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞത്? ഏതാ? പ്രത്യേകിച്ച് പ്രശംസയൊന്നും പറയാനില്ലാത്ത, അല്ലെങ്കിൽ ആരും അപ്രിഷിയേറ്റ് ചെയ്യാത്ത ഒരു മിനിസ്ട്രി ഏതാ? യജമാനന്റെ പാദപീഠത്തിങ്കിൽ യജമാനനെ ശുശ്രൂഷിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 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 സഹോദരി ഒരു ഒരു സ്ഥലത്തൊരു ഒരു സാക്ഷ്യം പറഞ്ഞത്, ഇങ്ങനെ ജസ്റ്റ് സാക്ഷ്യം അല്ലെ, ഇച്ചിരി സമയം ഒരു ഒരു 20 മിനിറ്റ് പറഞ്ഞത് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞത്, കർത്താവിന്റെ സന്നിധിയിൽ ആയിരുന്നപ്പോൾ ഒരു ദിവസം കർത്താവ് ഉള്ളിലേക്ക് ഒരു ചിന്ത കൊടുത്തു, കർത്താവിനെ സ്തുതിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പം അവർ പറഞ്ഞു, ഞാൻ സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, കർത്താവിന്റെ ഓരോ കാര്യങ്ങളോർത്ത് സ്തുതിക്കും തോറും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ഭയങ്കര ജോയ്, ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഹൃദയം മുഴുവൻ നിറഞ്ഞു കവിയുകയാണ്. അങ്ങനെ അറിയാവുന്ന എല്ലാം പറഞ്ഞു തീർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് ഒരു ചിന്ത കൊടുത്തു, ഒരു കാര്യം ചെയ്യുക, സങ്കീർത്തനത്തിലേക്കൊന്ന് കയറ്, അവിടെ മനോഹരമായ കർത്തൃസ്തുതികളുണ്ട്. അവരൊന്നാ സങ്കീർത്തനം മൂലം ഇങ്ങനെ വായിച്ച് ഓരോ കാര്യങ്ങളും ആ കർത്താവിനെ സ്തുതിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ച് കർത്താവിനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അവസാനം അവർ ചെറിയൊരു ബുക്കായിട്ട് അവരെഴുതി. ഞാൻ പറഞ്ഞത്, ദൈവത്തെ ശുശ്രൂഷിക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത്. ചില സമയത്ത് കർത്താവിനെ നമുക്ക് മാറി മാറി സ്തുതിക്കാമെന്ന് പറയുമ്പം ഇവിടെ നിശബ്ദത കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ദുഃഖം തോന്നാറുണ്ട്. കാരണം ഹൃദയത്തിൻ്റെ അകത്ത് സ്തുതി നിറഞ്ഞിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരാൾ നിർത്തുമ്പോൾ ഉടനെ തന്നെ സ്തുതിക്കുവാൻ മേ ബി ചില മെന്റൽ ബാരിയർ കാണാം. മറ്റാരെങ്കിലും സ്തുതിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാനിനി സ്തുതിക്കുമ്പോൾ തെറ്റിപ്പോവോ, എന്തുകൊണ്ടെന്നറിയും മെന്റൽ ബാരിയർ ഉള്ളത്? ഹൃദയം മുഴുവൻ നിറഞ്ഞ് കവിയാത്തത് കൊണ്ടാണ് നോക്കി ബാരിയേഴ്സ് ഉള്ള സ്വരങ്ങളെ. ഹൃദയം മുഴുവൻ നിറഞ്ഞ് കർത്താവ് മാത്രം നിറഞ്ഞ് കവിയാണെങ്കിൽ നമുക്ക് ഈ ബാരിയേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ മുഴുവൻ അനേകം പേര് മാറി മാറി സ്തുതിക്കുന്ന ദൈവസ്തുതികൾ കൊണ്ട് നിറഞ്ഞേനെ. വി ഹാവ് എ ലാക്ക് ഹിയർ. അതിന്റെ അർത്ഥം എന്നറിയാമോ? നമ്മൾ ശുഷ്കമായിരിക്കാന്ന് അതിന്റെ അർത്ഥം. കാരണം ഹൃദയത്തിൽ സ്തുതി നിറയുന്നവൻ അതൻ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. ഹൃദയം നിറഞ്ഞ കവിയിൽ നിന്ന് അതരം സംസാരിക്കും. നമുക്ക് മാറി മാറി സ്തുതിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 15 പേരെങ്കിലും ഒന്ന് സ്തുതിക്കാനായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇറ്റ്സ് വി ആർ അവർ സിറ്റുവേഷൻ ഈസ് നോട്ട് ഗുഡ് എന്ന അതിന്റെ അർത്ഥം. അവർ സിറ്റുവേഷൻ ഈസ് നോട്ട് ഗുഡ് ആസ് എ ചർച്ച്. നമ്മളാ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ എവിടെയോ മാറി നിൽക്കുകയാ. എല്ലാരും അങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞേ, പക്ഷേ നമുക്കൊരു വലിയ ലാക്ക് ഞാൻ അക്കാര്യത്തിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? പബ്ലിക് പ്രൈസ് ഉണ്ടാകാത്തതിന്റെ കാര്യം സീക്രട്ട് പ്രൈസ് ഇല്ലാത്തത് കൊണ്ടാ. രഹസ്യത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നവന്, ഹൃദയത്തിൽ നിന്ന് കർത്താവിന് നന്ദി പറയുന്നവനെ പരസ്യമായൊരു സ്ഥലത്തും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്തുതിക്കാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സഹോദരിമാർക്കറിയാം, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളോട് പറയും ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുമോ? ഇല്ല. പക്ഷെ സാധാരണ ഒരു കറി നിങ്ങളോട് പറയാ, ചോറുണ്ടാക്കാൻ പറയാ, നിങ്ങൾ എന്ത് ചെയ്യും? ബ്രദറെ 2 മിനിറ്റ്സ് വെയിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു ഐറ്റം പറയാണ്, ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും? ഇനോ വൈ? ചോറുണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കും. അതിന്റെ കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ രഹസ്യത്തിൽ കർത്താവിനെ സ്തുതിക്കാത്ത ഒരാൾക്ക് പരസ്യമായിട്ട് കർത്താവിനെ സ്തുതിക്കാൻ കഴിയത്തില്ല. പരസ്യമായിട്ട് സ്തുതിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം രഹസ്യ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നുള്ളതാ. കർത്താവ് എപ്പോഴും ഈ പരസ്യമായ കാര്യം കർത്താവിന് ഇമ്പോർട്ടന്റ് അസോരങ്ങളെ. നിങ്ങൾ വിചാരിക്കുന്നു എന്റെ രഹസ്യമായി എല്ലാം എന്റെ ഹൃദയത്തിലാ. നോ നോ, എല്ലാം ഞാൻ രഹസ്യമായിട്ടാ ചെയ്യുന്നത് ബ്രദറെ, ഞാൻ ആരും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് ഇസ് എ ഹിപ് അനദർ കൈൻഡ് ഓഫ് ഹിപ്പോക്രസി. പരസ്യമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നതിൽ ഹിപ്പോക്രേറ്റ് ആകാം. പക്ഷെ അതിനേക്കാൾ ഒരു ഹിപ്പോക്രസി ഉണ്ട് സ്തുതിക്കാതിരിക്കുന്ന. കാരണം എന്നറിയാവോ, അത് അനദർ കൈൻഡ് ഓഫ് ഹിപ്പോക്രസിയാ. ഏ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അവസ്ഥ, ഞാൻ എന്റെ അവസ്ഥ തിരിച്ചറിയുന്നതനുസരിച്ച് ഞാൻ ആ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, കർത്താവ് 7 സഭകളോട് എന്താ പറഞ്ഞേ? കാരണം ഇപ്പോഴും റെലവന്റ് ആണല്ലോ. 7 സഭകളോട് കർത്താവിന് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. ഒന്നാമത്തെ സഭ എടുത്തു. ഒന്നാമത്തെ സഭ എടുത്തപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ആ എഫേസോസിലെ സഭയുടെ പറയുന്ന നല്ല ഗുണങ്ങൾ പലതും എന്റെ ജീവിതത്തിൽ ഇല്ല, അവരുടെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞൊരു കാര്യം എന്റെ ജീവിതത്തിൽ എന്നാ പറഞ്ഞത്, കർത്താവ് കാണിച്ചൊരു കുറവ് എന്റെ ജീവിതത്തിൽ ഉണ്ട് താൻ. എന്താ കുറവ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഞാൻ പെട്ടെന്ന് റിവൈൻഡ് അടിച്ചു, എന്തായിരുന്നു ആദ്യത്തെ പ്രവൃത്തി? എനിക്ക് മനസ്സിലായി ആദ്യത്തെ പ്രവൃത്തി എന്താണ്. എന്താണെന്നറിയാമോ? എന്റെ കാര്യം കേട്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി രാവിലെ മുതൽ ഉച്ച വരെ ഒരു സ്ഥലത്തും പോകത്തില്ലായിരുന്നു. കമ്പ്യൂട്ടർ കോഴ്സ് പരിപാടികൾ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കർത്താവിനോടുകൂടെ ഒരു മേജർ ടൈം കർത്താവിനോടുകൂടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് മിക്കവാറൊക്കെ ഉച്ചയാകുമ്പോഴേ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങാറുള്ളായിരുന്നു. കാരണം അത്രയും മതി. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ, തിരക്കുകൾ കൂടിയപ്പോൾ, അങ്ങനത്തെ പല കാര്യങ്ങൾ വന്നപ്പോൾ എനിക്കെന്റെ തിരക്ക് കുറയ്ക്കാം. കാരണം എന്നറിയാമോ, കൂടുതൽ തിരക്കുകൾക്കൊന്നും എഫക്റ്റീവ്നെസ് കാണത്തില്ല. ഒത്തിരി ഓടി നടന്നിട്ട് ഒത്തിരി കാര്യമൊന്നും പ്രയോജനമൊന്നുമില്ല. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ചെയ്യേണ്ടത് ആദ്യ സ്നേഹത്തിലേക്ക് വരിക. എന്താണ് ആദ്യ സ്നേഹത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ? ആദ്യ സ്നേഹത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലേ. നീ നിന്റെ ആദ്യത്തെ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യ സ്നേഹത്തിൽ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ? അതിലാണോ ഇപ്പോൾ നിൽക്കുന്നേ? ഇല്ലെങ്കിൽ വീണിരിക്കുക. എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം. അപ്പൊ ഒന്നാമത്തെ സഭ കൊണ്ട് ഞാൻ നിർത്തി. കാരണം ഇനി മറ്റേ സഭയിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഇത് ശരിയാക്കിയിട്ട് ഇനി മറ്റേ സഭയുടെ കാര്യത്തിലേക്ക് പോയാൽ മതിയല്ലോ. കാരണം മറ്റേ അങ്ങോട്ട് പോയിട്ട് എന്നെ പ്രത്യേകിച്ച് എന്നെ കാര്യമുള്ളേ. ഞാൻ പറഞ്ഞത്, കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന്റെ ഹിതം തിരിച്ചറിയുന്നതാ 1000 കാര്യം ചെയ്യുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം. ഇനി അവന്റെ ഹിതം തിരിച്ചറിയുന്നില്ലെങ്കിൽ തിരിച്ചറിയുന്നതിനെ കുറിച്ച് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? യജമാനൻ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്തില്ല എങ്കിൽ, വായിച്ചിട്ടുണ്ടോ ഭാഗം? ലൂക്കോസിന്റെ സുവിശേഷം തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 47-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 12:47-48.
യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ചടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും.
എന്താ യജമാനന്റെ ഇഷ്ടം? രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും. രണ്ടാമത്തെ കാറ്റഗറി എഴുതിയിരിക്കുകയാണ്, യജമാനന്റെ ഇഷ്ടം അറിയാതെ ഇരിക്കുന്ന ഒരു കാറ്റഗറി. ഒന്ന്, അറിഞ്ഞു പക്ഷെ എന്ത് ചെയ്തില്ല? ഒരുങ്ങിയില്ല. രണ്ട്, അറിഞ്ഞില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള ഈ കാര്യമൊക്കെ. രണ്ടു പേർക്കും എന്തുണ്ട്? അടിയുണ്ട്. പിന്നെ അടിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞ് ഒരു വ്യത്യാസമുണ്ട്. എന്താ ഈ ഒരുക്കം? എന്താ യജമാനന്റെ ഇഷ്ടം? എന്റെ തൊട്ട് മുകളിൽ ആ കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. എവിടാന്നറിയോ പ്രശ്നം? അതിന്റെ 45-ാം വാക്യം, വേഴ്സ് 45.
എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിക്കുവാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനം വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്കുകൽപ്പിക്കുകയും ചെയ്യും.
ശ്രദ്ധിച്ച സഹോദരങ്ങളെ, യജമാനന്റെ ഇഷ്ടത്തെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുക. എന്താ യജമാനന്റെ ഇഷ്ടം? എന്താ? കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ കുറച്ചും കൂടെ മുകളിലേക്ക് വായിക്കാം. അതിന്റെ 39-ാം വാക്യം ഒന്ന് വായിക്കാം.
കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടിടവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കുകയില്ല എന്നറിയുവിൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുന്നു.
കണ്ടോ, അവിടെ ഒരു ഒരുക്കത്തെ കുറിച്ചാണ് ഈ പറയുന്ന മുഴുവൻ. ആ ഹോൾ കോണ്ടെക്സ്റ്റ് ഒരുക്കം എന്ന് പറഞ്ഞൊരു കാര്യമാ. യജമാനൻ വരുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഒരുങ്ങാത്തതാണ് ഈ പ്രശ്നം. അപ്പോ ഇനി വേറെ കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ അടുത്ത വാക്യം വായിച്ചു, യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് എവിടെ പറഞ്ഞു? ഹൃദയത്തിൽ പറഞ്ഞു. പുറത്തു പറഞ്ഞോ? പുറത്തു പറഞ്ഞോ? അത് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ ഹൃദയത്തിൽ പറഞ്ഞെന്നാ പറഞ്ഞേ. സൗരങ്ങളെ, കർത്താവ് വരുന്നു എന്നുള്ള ആ ഒരു കാര്യം എക്കാലത്തെയും ദൈവസഭയുടെ പ്രതീക്ഷയാണ്. ഈ 2017 ഈ സമയത്തുള്ള കാര്യമൊന്നുമല്ല, 2000 ആണ്ടിലൊന്നുമല്ല, 2000 കർത്താവ് വരുന്നു ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അത് പൗലോസിന് അതേ കാര്യമായിരുന്നു. പൗലോസ് ജീവിച്ചത് കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയല്ല ജീവിച്ചത്. നിങ്ങൾ ഏത് തലമുറകളെ നിങ്ങൾ എടുത്തു, അവരൊക്കെ ജീവിച്ചത് കർത്താവ് വരുന്നു, മനുഷ്യപുത്രനെ എതിരേൽപ്പാനായിട്ടുള്ള ഒരുക്കമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എന്റെ ശരീരം രൂപാന്തരം പ്രാപിക്കും എന്നുള്ള ചിന്തയാ, അല്ലെങ്കിൽ പുനരുദ്ധാനം. ഇതാണ് പ്രത്യാശ. ഈ പ്രത്യാശ എക്കാലത്തെയും ദൈവജനത്തിന്റെ പ്രത്യാശയാ. ഇതില്ലാത്തവൻ വിശ്വാസിയല്ല. ഒരുത്തൻ വിശ്വാസിയാണെങ്കിൽ അവൻ ഈ രണ്ട് കാര്യങ്ങൾ കാണും. ഏതാ? ഒന്നില്ലെങ്കിൽ കർത്താവ് വരും എന്നുള്ള പ്രത്യാശ, അല്ലെങ്കിൽ എന്റെ ശരീരം പുനരുദ്ധാനം പ്രാപിക്കും എന്നുള്ളൊരു പ്രത്യാശ. അത് ഞാൻ വിചാരിക്കുന്നത് വീണ്ടും ജനിക്കുമ്പോ തന്നെ അവന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ കൊടുക്കുന്ന ഒരു കാര്യമോ? വീണ്ടും ജനിക്കുമ്പോൾ തന്നെ. പിന്നെ അതിന്റെ ടീച്ചിങ് ആവശ്യമോ? ഇവിടെ പറയുകയാണ്, കർത്താവ് താമസിച്ചേ വരികയുള്ളൂ. ഒരൊറ്റ ചിന്ത അവനെ കൊണ്ട് എത്തിച്ചവിടാൻ നിങ്ങൾക്ക് അറിയാമോ? ആലോചിച്ച് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രാഫ് താഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയാ? യജമാനൻ താമസിച്ചേ വരികയുള്ളൂ. ഈ ഒരൊറ്റ ചിന്ത നമ്മളെ കൊണ്ട് എത്തിക്കുന്നതെന്നറിയാമോ? അതുകൊണ്ട് എന്താ? ബാല്യക്കാരെയും ബാല്യക്കാരികളെയും തല്ലുവാൻ. വേറെ ചില ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് കൂട്ടു സഹോദരങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നു. ലിവിംഗ് ട്രാൻസ്ലേഷൻ ആണ് എനിക്ക് തോന്നുന്നത്, ലിവിംഗ് ബൈബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുറ്റം പറയുക, മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചെയ്യുക? കുറ്റം പറയുക. എപ്പോഴാണ് കാര്യം? എപ്പോഴാണെന്നറിയോ? യജമാനൻ വരാൻ താമസിക്കുകയുള്ളൂന്ന് ഹൃദയം കൊണ്ട് പറയുന്നവനെ തിരിച്ചറിയാനുള്ള ലക്ഷണമാണ് എന്താ? മറ്റൊരുത്തന്റെ കുറ്റം കണ്ടുപിടിക്കുന്നൊരു സ്വഭാവം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്നതാണോ നമ്മുടെ ആത്മീയജീവിതത്തിന്റെ ഒരു കാര്യം? ഒരു സേഫായിട്ടുള്ള കാര്യം പറയാം, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കാൻ യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. യേശുവുമായിട്ട് കമ്പയർ ചെയ്യാത്തത് കൊണ്ടാ നമുക്ക് മറ്റു പലരുടെ കുറ്റങ്ങൾ തോന്നുന്നേ. നമ്മളെ യേശുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പിന്നെ വേറെ ആരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെന്നേ. എനിക്ക് എന്താ പറയാനുള്ളേ? പക്ഷെ ഞാൻ എന്നെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അളക്കുക, ഓക്കെ, എന്റെ സ്കെയില് വെച്ചുകൊണ്ട് ഞാൻ പറയാണ് ആ സഹോദരൻ എന്നെക്കാളും കുറച്ചും കൂടെ ആത്മീയമായിട്ട് മുകളിൽ നിൽക്കുന്നു, മറ്റേയാള് എന്നെക്കാളും താഴെ നിൽക്കുന്നു. ഞാൻ വെച്ചിരിക്കുന്ന ഗ്രാഫ് ഞാനാ. പക്ഷെ യേശു എന്ന ഗ്രാഫിലേക്ക് നോക്ക്. യേശുവിനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ സഹോദരനെ വിധിക്കാൻ എന്താ റൈറ്റുള്ളേ? കാരണം യേശുവിന്റെ ഗ്രാഫിൽ നിന്ന് ഞാൻ എത്രയോ താഴെ നിൽക്കുകയാ. അങ്ങനെയാണെങ്കിൽ ആ സഹോദരനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ പോയി സ്നേഹത്തിൽ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം, ആ സഹോദരനെ സ്നേഹത്തിലേക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷേ ആ സഹോദരനെ കുറിച്ച് അല്ലെങ്കിൽ സഹോദരിയെ കുറിച്ച് എനിക്ക് വേറെ ആരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഇല്ലേ? ഉണ്ടോ? എനിക്ക് പേഴ്സണലി ചെന്ന് കറക്റ്റ് ചെയ്യാം, കാരണം അത് സ്നേഹത്തിന്റെ ബന്ധത്തിലുള്ള ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറക്ഷൻ. സോ ഒരാ ഡയറക്ഷൻ തെറ്റാ, അത് മാറ്റണം കേട്ടോ. അത് പറയുമ്പോഴും ആ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിൽ നിന്ന് അത് പറയുന്നേ, ആ സഹോദരനുള്ള ആ സഹോദരിയുടെ കൺസേണിൽ നിന്ന് അത് പറയാം. പക്ഷേ അത് മറ്റുള്ളവരോടുള്ള പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല. കൂട്ടുദാസന്മാരെ, ബാല്യക്കാരികളെയും ബാല്യക്കാരെയും തല്ലുവാനും തുടങ്ങിയാൽ, അപ്പൊ ഒരു ലക്ഷണം അതാ. എന്തുകൊണ്ടാ നമുക്ക് ഫൈറ്റിംഗ് ഉണ്ടാവുന്നേ? ഫൈറ്റിംഗ് ഉണ്ടാവുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാ? യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാ. സ്വരങ്ങളെ, സെറ്റിലിറ്റ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സെറ്റിലിറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്നറിയാമോ, യജമാനൻ എപ്പോഴാവെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയാൻ കാര്യം. രണ്ടാം വ്യാമത്തിലാണോ മൂന്നാം വ്യാമത്തിലാണോ യജമാൻ വരുന്നത് നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് സെറ്റിലിറ്റ്. കാരണം യജമാനൻ വരുമ്പോൾ കണക്ക് തീർക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ. നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള റോമാലേഖനത്തിലും. അപ്പോൾ യജമാനൻ വരുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറയുമ്പോൾ പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷായി. രണ്ടാമത്തെ കാര്യം, യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നവരുടെ കാര്യം എന്താണെന്നറിയാമോ? പിന്നെന്താ, തിന്ന് കുടിച്ച് മദിക്കുവാനും തുടങ്ങിയാൽ, ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് ഗെറ്റ് ഡ്രങ്ക്. രണ്ടാമത്തെ ലക്ഷണം അതാ, യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടത്തെ കുറേയും കൂടെ സുഖങ്ങൾ എനിക്കൊന്ന് എൻജോയ് ചെയ്യണമെന്നുള്ള ചിന്തയാ. ഇവിടത്തെ കുറേ സുഖങ്ങളും കൂടെ എനിക്കൊന്ന് എൻജോയ് ചെയ്യണം എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്നുള്ള ചിന്ത അകത്ത് പിശാചു കൊണ്ടിട്ടു. അകത്ത് പിശാചു കൊണ്ടിട്ടു. ഡേറ്റും ടൈമും ഒന്നും പറയണ്ടെന്നേ, അത് ആർക്കും അറിയാമെന്നേ, അത് അറിയത്തില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാരും അതിനെ പ്രെഡിക്ട് ചെയ്യാനൊന്നും പോകണ്ട. ആരെങ്കിലും പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ മൈൻഡ് ചെയ്യാനും പോകണ്ട. പക്ഷേ ഒരു ദൈവവൈതൽ, അവന്റെ ചിന്ത, അവന്റെ ഹൃദയം ഒരൊറ്റ കാര്യത്തിൽ നിൽക്കുകയാ. യജമാനൻ ഏത് നാഴിക വന്നാലും അപ്പോൾ ഇപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൻ ആ ശുശ്രൂഷയല്ല. കാരണം അറിയാമോ, അവനെ ബോധർ ചെയ്യുന്നത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ലേവിന്റെ മനോഭാവമാണ്. അവനൊരു പക്ഷെ വയലിൽ വേല ചെയ്യുന്നുണ്ടായിരിക്കാം, അവനൊരു പക്ഷേ ആടിനെ പരിപാലിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവനൊറ്റ ചിന്തയുള്ള എന്താണെന്നറിയാമോ, അവന്റെ സന്തോഷം മുഴുവൻ അവന്റെ യജമാനനെ ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ സന്തോഷം മുഴുവൻ യജമാനെ ശുശ്രൂഷ ചെയ്യുന്ന. ഇനി ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ പൂർത്തിയാകുന്ന എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, യജമാൻ താങ്ക്സ് പോലും പറയത്തില്ല, നീ ആദ്യം വന്ന് എന്നെ ശുശ്രൂഷിക്കുക എന്നേ പറയത്തുള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ കർത്താവ് യജമാൻ അങ്ങനല്ല കേട്ടോ. അതും കൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ പൂർത്തീകരണം കിട്ടുള്ളൂ. നമ്മുടെ യജമാനൻ അവനെ ശുശ്രൂഷിക്കുന്നവരെ, അവന് വേണ്ടി അധ്വാനിക്കുന്നവരെ. പണ്ടത്തെ പഴയ സഭയിലൊരു പാട്ടുണ്ട്, താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യം, 16-17. മലാഖായി ചാപ്റ്റർ 3:16-17.
യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും.
ആ നോക്കുക, കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ ആദരിക്കുന്നൊരു സമയം വരാൻ പോവുകയാണ്. അവിടെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, കർത്താവിന് നമ്മളോട് ഒരു താങ്ക്സും പറയേണ്ട കാര്യമില്ലെന്നേ. നമ്മൾ ചെയ്യുന്നതിന് ഒരു താങ്ക്സും പറയേണ്ട കാര്യമില്ല കർത്താവിന്. കാരണം നമ്മൾ അടിമകളാ, വിലയ്ക്ക് വാങ്ങിയതാ, കർത്താവ് വില കൊടുത്ത് എല്ലാം ചെയ്ത കർത്താവാ, ഒരു താങ്ക്സും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ യജമാനൻ അങ്ങനെയല്ല. ഈ യജമാനൻ ആദ്യം തന്നെ നമ്മെ സ്വതന്ത്രരാക്കി. അവിടെ കൊണ്ടും തീർന്നില്ല, നാം ചെയ്യുന്ന ഓരോന്നിനും പ്രതിഫലം തന്ന് നമ്മെ ആദരിക്കുന്ന ഒരു മഹാദിവസം വരാൻ പോവുക. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൂതന്മാരുടെയും പിതാവിന്റെയും മുൻപാകെ ഞാനും ഏറ്റുപറയും. അതാ യജമാനന്റെ പ്രത്യേകത. അവൻ അന്ന് പരസ്യമായി നമ്മെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്, പരസ്യമായി നമ്മെ ബഹുമാനിക്കുന്നൊരു ദിവസമുണ്ട്. അവൻ മുഴുവോകവും കേൾക്ക വിളിച്ചു പറയും, എന്താണ്? എന്റെ ദാസൻ, എന്റെ മകൻ, എന്റെ എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചവൻ. ഓ, ഇതാ നമ്മുടെ കർത്താവ്. പക്ഷെ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ് എല്ലാം ചെയ്തിട്ട് പറയണം. എന്താ അൺവർത്തി സ്ലേവ്? ഒന്നും പറയാനായിട്ടില്ല. എന്താ പറയാനില്ലാത്ത? കാരണം അടിമയല്ലായിരുന്നോ, വിലയ്ക്ക് വാങ്ങിയവനല്ലേ, എന്താ എനിക്ക് യോഗ്യതയുള്ളത്? എനിക്കൊന്നും പറയാനായിട്ടില്ല. പക്ഷേ അവൻ എന്നെ എന്ത് ചെയ്യും? അവൻ എന്നെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോന്നിനും പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് നോക്കിയിരിക്കാം. അതടുത്തു വരിക കേട്ടോ, വളരെ വളരെ ഫാസ്റ്റാ. പൗലോസിന് മനസ്സിലായതിനേക്കാളും അക്കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാവും. കാരണം എന്നറിയോ, 2000 വർഷം മുമ്പോട്ട് പോകുന്നു. കുറേയും കൂടെ ലോകലക്ഷണങ്ങൾ കുറേയും കൂടെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട്, എന്താ ഇനി കർത്താവിന്റെ വരവ്? അധികം നാളുകളില്ല, പെട്ടെന്ന് കർത്താവ് വരിക. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ നാളുകളില് നമ്മുടെ ഒരു കാത്തിരിപ്പ് എന്തായിരിക്കണം? എന്റെ യജമാനൻ വരുന്നു, എന്റെ കർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ വേഗത്തിൽ വരുന്നു. അവനെ എതിരേൽപ്പാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. എങ്ങനെ ഒരുങ്ങിയിരിക്കണം? നമ്മൾ നേരത്തെ കേട്ട പോലെ, ബാക്കിയെല്ലാം ചെയ്യുമ്പോഴും അവന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാര്യത്തിൽ, അവന് ശുശ്രൂഷ ചെയ്യുന്നവരായി ഒരുങ്ങി നിൽക്കണം. അതിൻ്റെ ഒരു ഭാഗമായി കർത്തൃമേശ, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്തൃമേശ കാണുമ്പം അതും കൂടെ ഓർത്തോണം. കർത്താവിൻ്റെ മരണം ഓർക്കുന്ന മാത്രമല്ല, പിന്നെ എന്തുകൂടെ ഓർത്തോണം? കർത്താവിൻ്റെ വരവും കൂടെ ഓർത്തോണം. കാരണം എന്താ? നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് മേഘത്തിൽ വരാൻ പോവുകയാ. കർത്താവ് ദൂതന്മാരോടുകൂടെ വരാൻ പോവുകയാ. എന്താണ്? തൻ്റെ മക്കളെ ചേർക്കാനായിട്ട്. അന്ന് അവിടെ പ്രതിഫല വിഭജനമുണ്ട്. അന്ന് അവിടെ നമ്മളെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഇന്നിവിടെ ഒരു പച്ചവെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം കിട്ടുന്ന ഒരു മഹാദിവസം അടുത്തു വരുന്നതുകൊണ്ട് നമുക്ക് കുറേയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമ്മുടെ കണികളെ അടയ്ക്കാൻ വരുന്ന നിമിഷം Thank you, Lord. Thank you, Jesus. അവൻ അപ്പമെടുത്ത് കർത്താവ് പറഞ്ഞു, താങ്ക് യു, താങ്ക് യു ഫാദർ, നന്ദി കർത്താവേ. താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം അതിൻ്റെ ഓർമ്മയാ. കഷ്ടതയാകുന്ന പാനപാത്രം കുടിക്കാൻ പോകുമ്പോഴും അവന് പറയാനുള്ളൊരു വാക്യേ ഉള്ളൂ, നന്ദി പിതാവേ, ഇത് തിരിഹിതമായതുകൊണ്ട് ഞാനതിനെ അതേപോലെ സ്വീകരിക്കുന്നു കർത്താവേ. കാരണം എപ്പോഴൊക്കെ അങ്ങയുടെ ഹിതം ചെയ്യുന്നോ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുകയാണ്. അതുപോലെ നാമും എപ്പോഴൊക്കെ ദൈവഹിതം ചെയ്യുന്നോ അപ്പോഴൊക്കെ അനേകർ ബ്ലെസ്ഡ് ആകും. സ്വന്തം ഹിതം ചെയ്യുന്നത് മാത്രമേ നാം പരാജയപ്പെടുകയുള്ളൂ. ദൈവഹിതം ചെയ്യാൻ സമർപ്പിക്കുന്ന എപ്പോഴൊക്കെ സമർപ്പിക്കുന്നുവോ അപ്പോഴൊക്കെ കർത്താവ് അതുകൊണ്ട് അനേകം പേരെ ബ്ലസ് ചെയ്യും.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന